നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ഓസ്ട്രേലിയയിൽ സിനിമയോട് താല്പര്യമുള്ള ഒട്ടേറെ ആളുകളുണ്ടെന്ന് നമുക്കറിയാം. ഇവരിൽ പലരും മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുമുണ്ട്. എന്നാൽ ഓസ്ട്രേലിയൻ ഫിലിം ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ജയ് ജനാർദ്ദനൻ എന്ന ഒരു മലയാളിയുടെ വിശേഷങ്ങളെപ്പറ്റിയാണ് നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. അദ്ദേഹം സംവിധാനം ചെയ്ത് പൂർണ്ണമായും ഓസ്ട്രേലിയയിൽ ചിത്രീകരിച്ച ഹൗഡി എന്ന കോമഡി ഡ്രാമ സീരീസ് കഴിഞ്ഞ ദിവസമാണ് OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്തത്. അതിന്റെ വിശേഷങ്ങളിലേക്ക്. സ്വാഗതം ജയ് ജനാർദ്ദനൻ SBS മലയാളം റേഡിയോയിലേക്ക്. താങ്കൾക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണല്ലോ ഇന്ന്, കാരണം ഹൗഡി OTT പ്ലാറ്റ്ഫോമിലൂടെ ഇന്നലെ റിലീസ് ചെയ്തു. എങ്ങനെയാണ് ആദ്യ പ്രതികരണങ്ങൾ?
ഇതുവരെയുള്ള റെസ്പോൺസ് റിയലി ഗ്രേറ്റ്, പോസിറ്റീവ് ആണ്. ആളുകൾക്ക് ഒരു കോമഡി ജോണർ ആയതുകൊണ്ട് ഇത്തിരി കൂടെ താല്പര്യമുണ്ട് കാണാനും. ഇപ്പോഴത്തെ ഒരു കോവിഡിന്റെ സിറ്റുവേഷൻ ഇതൊക്കെ ആയതുകൊണ്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് കാണുന്നതിന്റെ ഒരു പ്രിന്റഡ് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സോ ഫാർ സോ ഗുഡ്.
ഓക്കെ, നമുക്ക് ഹൗഡിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് അതിന്റെ ട്രെയിലർ ഒന്ന് കേൾക്കാം. ശ്രോതാക്കൾക്ക് കൂടി വേണ്ടിയിട്ട് ട്രെയിലർ ഒന്ന് നമുക്ക് പ്ലേ ചെയ്യാം.
Do you have any idea whether your client intends to grace us with his presence?
Oh, look at that! It's your birthday. Let's celebrate. Let's celebrate.
You didn't get me another stupidly extravagant gift, did you, Dad?
Well, Mr. Wilberforce made me the caretaker of this property.
No! It's filthy capitalist!
ഓക്കെ ജയ്, ഇത് കേൾക്കുന്ന ശ്രോതാക്കൾക്കും പ്രത്യേകിച്ച് എനിക്ക് അടക്കം ഉള്ളൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു തിരുവനന്തപുരത്തുകാരൻ ഈ ഓസ്ട്രേലിയയുമായിട്ടുള്ളൊരു ബന്ധം എങ്ങനെയാണ് ഈ ഓസ്ട്രേലിയൻ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് എത്തിയത് ഒന്ന് വിശദീകരിക്കുമോ?
ഉറപ്പായിട്ടും. ഞാൻ ഓസ്ട്രേലിയയിലോട്ട് വന്നിട്ട് അറൌണ്ട് 16 years ആയി. 2016 ആക്ച്വലി ഒരു കരിയർ ചേഞ്ച് ഉണ്ടാവുകയും കംപ്ലീറ്റ്ലി അവിടുത്തെ ഫിലിം സ്കൂളിൽ, ഓസ്ട്രേലിയയിലുള്ള ഫിലിം സ്കൂളിൽ നിന്ന് പാസ് ഔട്ട് ആവുകയും പിന്നെ ടോട്ടലി ഫിലിം ഫീൽഡിലോട്ട് വരികയാണ് ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനു മുമ്പ് ഞാനൊരു ഷോർട്ട് ഫിലിമും രണ്ടു മൂന്ന് ആക്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് ഒരു ഫിലിമിനെ കുറിച്ച് ആലോചിക്കുകയും അത് ഡിസ്കഷനിലൂടെയും പല കാര്യങ്ങളിലൂടെ പറഞ്ഞു തന്നപ്പോൾ ഈ ഓട്ടോമാറ്റിക്കലി ഒരു കിട്ടിയ ഒരു സബ്ജക്ട് ലോക്കായി. അതിങ്ങനെ ഈ ഓസ്ട്രേലിയയിലെ OTT സീരീസിനൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് വരുന്ന ഒരു സമയം കാലഘട്ടമായതുകൊണ്ട് ഒരു OTT സീരീസ് ചെയ്യാമെന്നുള്ളൊരു ആശയത്തിലോട്ട് വരികയായിരുന്നു.
ഈ ഹൗഡിയുടെ ഈ ഒരു ഹൗഡി എന്ന് പറയുന്ന ഒരു സംരംഭത്തിലേക്ക് എത്തിയതിന്റെ പിന്നിലും ഇത് തന്നെയായിരുന്നു ഒരു മോട്ടിവേഷൻ?
ഡെഫിനറ്റ്ലി. ഇപ്പൊ ഓസ്ട്രേലിയ ഇപ്പൊ ഒരു ഒരു എല്ലാവർക്കും അറിയാവുന്ന ഒരു മൾട്ടി കൾച്ചറൽ കൺട്രിയാണല്ലോ. അപ്പം നമുക്ക് ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് മെയ്ഡ് ഔട്ട് ഓഫ് സോ മെനി മൈഗ്രൻസ് ആൻഡ് പീപ്പിൾ ഫ്രം ഓൾ ഓവർ ദി വേൾഡ്. അപ്പം അതിൽ നിന്ന് ഒരു ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റി തീം എന്ന ഒരു സബ്ജക്ട് ഡെവലപ്പ് ചെയ്യണമെന്ന് ഒത്തിരി നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. അപ്പം അത് ഇപ്പൊ ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതി പുള്ളിക്കാരന് സ്വാഭാവികമായിട്ട് ഒരു നെറ്റ്വർക്കിംഗ് ഈവന്റിന് മീറ്റ് ചെയ്യുകയും പുള്ളിക്കാരനായിട്ട് ഇത് ഷെയർ ചെയ്തപ്പോൾ പുള്ളിക്കാരനും ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആണെന്ന് പറയുകയും അങ്ങനെ അപ്പൊ അത് പെട്ടെന്ന് അത് സ്റ്റോറി ഡെവലപ്പ് ചെയ്യുകയും സ്ക്രീൻ പ്ലേയിലോട്ട് പോവുകയാണ്.
എനിക്ക് എന്റെ ഇപ്പൊ ട്രെയിലർ കേട്ടപ്പോ തന്നെ എനിക്കും തോന്നി ഇതൊരു മൾട്ടിക്കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു സ്റ്റോറിയാണ് പറയുന്നത് തോന്നുന്നു അല്ലേ. ഇതിന്റെ ഒരു തീം ഇല്ലെങ്കിൽ ഒരു ജോണറിനെ പറ്റി കുറച്ചും കൂടി ഒന്ന് വിശദീകരിക്കുമോ? സസ്പെൻസ് ഒന്നും പൊളിക്കണ്ട അല്ലാതെ.
അപ്പൊ ഇതിന്റെ ഒരു ജോണർ ഡെഫിനറ്റ്ലി കോമഡി ഡ്രാമ തന്നെയാണ്. കോമഡി ഡ്രാമ എന്ന് പറയാൻ തന്നെ റീസൺ എന്തെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു സീരീസിന്റെ ഡെപ്തിലുള്ള ഒരു ആശയം എന്ന് പറയുന്നത് ഇതിലെ ഉള്ള ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റിയും ഇതിലെ ഒരു ടിപ്പിക്കൽ ഓസ്ട്രേലിയ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് വന്ന മൈഗ്രൻസിനെ ഫേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂസും അവരുമായിട്ട് ഒന്നിച്ച് താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസും ആണ് ഇതിലെ ഒരു ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇരിക്കുന്ന ആശയം. എന്നാൽ അത് നമ്മളൊരു കോമഡി സ്ക്രീൻ പ്ലേ വഴി ആളുകളെ എത്തിക്കുകയും അതിനൊരു ലൈറ്റർ സൈഡ് വഴി ഒരു ഒരു സ്ട്രോങ്ങർ മെസ്സേജ് ആളുകൾക്ക് കൊടുക്കുകയും ആണ് ഹൗഡി കൂടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഏറ്റവും ബെസ്റ്റ് വേ ടു റീച്ച് ഓഡിയൻസ് എപ്പോഴും കോമഡി ആണല്ലോ. അപ്പം ഒരു ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം നമ്മൾ അതൊരു കോമഡി വഴി ആളുകളിൽ കൂടുതൽ എത്തിക്കാൻ പറ്റുന്നുള്ളൊരു പോയിന്റിലാണ് ഇതിന്റെ ഒരു ജോണർ കിടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കോമഡി ഡ്രാമ.
ഓക്കെ, ഈ ഒരു കോമഡി ഡ്രാമ സീരീസ് പൂർണ്ണമായും ഓസ്ട്രേലിയയിലാണ് ചിത്രീകരിച്ചതെന്ന് കേട്ടു. ബാക്കി വർക്കുകള് ഇതിന് കോവിഡ് ഈ ചിത്രീകരണത്തെയൊക്കെ ബാധിച്ചോ? എങ്ങനെയായിരുന്നു ആ ഒരു കാലഘട്ടം?
ഡെഫിനറ്റ്ലി ഇതിന്റെ പ്രൊഡക്ഷൻ നടന്നത് ലാസ്റ്റ് ഇയർ ആയിരുന്നു. അപ്പം അത് ഡെഫിനറ്റ്ലി ബാധിച്ചിട്ടേ ഇല്ല. ഡെഫിനറ്റ്ലി ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷന് ഉറപ്പായിട്ട് ബാധിച്ചു. പക്ഷെ അതൊരു ചില കാര്യങ്ങൾ നടക്കുന്നത് നല്ലതിന് വേണ്ടി എന്നപോലെ തന്നെ അത് എനിക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി, നാട്ടിലെ ഒരു ഫുൾ ടെക്നീഷ്യൻസിനെ വച്ച് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയും അങ്ങനെ നാട്ടിലെ ടെക്നീഷ്യൻസിനെ വെച്ച് പോസ്റ്റ് പ്രൊഡക്ഷൻ തീർച്ചയായിരുന്നില്ല.
ഇതിന്റെ ചിത്രീകരണം എങ്ങനെയായിരുന്നു ഓസ്ട്രേലിയയിലെ, അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കുമോ?
ചിത്രീകരണം എന്തായാലും നമ്മള് സത്യം പറഞ്ഞ അതൊരു ഇത്തിരി ചലഞ്ചസ് ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു ഫസ്റ്റ് എസ്പെഷ്യലി ഫസ്റ്റ് പൈലറ്റ് എപ്പിസോഡില് ഒത്തിരി നമ്മളെ കോർട്ട് ലോ കോർട്ട്സും ഇതിന്റെ വീടും കാര്യങ്ങളും അങ്ങനെ പല പല ടൈപ്പ് ലൊക്കേഷൻസ് ആയിരുന്നു. എസ്പെഷ്യലി കോർട്ട് നമ്മൾ ഓസ്ട്രേലിയയില് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ നമ്മൾ ഇൻട്രസ്റ്റിംഗ്ലി നമ്മൾ ഈ കോർട്ട് ആക്ച്വലി വേണമെങ്കിൽ കോർട്ട് സീൻ ഷൂട്ട് ചെയ്തത് നമ്മളെ ക്വീൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിലെ അവരെ മൂക്ക് കോർട്ട് എന്ന് പറഞ്ഞാൽ മറ്റേ ലോ സ്റ്റുഡൻസ് പഠിക്കുന്ന അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരു കോർട്ട് ഹൗസ് ഉണ്ട്. അപ്പൊ അവിടെയാണ് നമ്മൾ അത് ഈ പ്രൊഡക്ഷനിൽ ക്വീൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിലെ ഫിലിം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അവര് വഴി അത് പോസിബിൾ ആയി. അപ്പൊ അതൊരു ഇൻട്രസ്റ്റിംഗ് ഇതായിരുന്നു, അത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ നമ്മളത് മാനേജ് ചെയ്തു. കാരണം അതോടെ നമുക്കൊരു ചിത്രീകരണം ചെയ്യാനൊരു ഒപ്പന്റിറ്റി കിട്ടി. നമുക്ക് ശരിക്കുള്ളൊരു ആദ്യം സെറ്റിട്ട് ചെയ്യാന്നുള്ള ഒരു ടോപ്പ് ഓഫ് ആണെങ്കിൽ ശരിക്കുള്ളൊരു കോർട്ടിൽ ഷൂട്ട് ചെയ്യാന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അതൊരു സംതിങ് ന്യൂ ആയിരുന്നു. കാരണം ഞാൻ പേഴ്സണലി ഞാൻ അവിടുത്തെ കോർട്ട് ഓഫീസ് കയറിയിട്ടില്ല. അപ്പൊ അവര് അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ബാക്കിയുള്ള ലൊക്കേഷൻസ് ഒക്കെ വീടും കോഫി ഹൗസും അങ്ങനത്തെ ലൊക്കേഷൻസ് ഒക്കെ ആയിരുന്നു. അതൊക്കെ പറ്റി നമ്മൾ സ്കൗട്ട് ചെയ്തിട്ട് ഹയർ ചെയ്യായിരുന്നു ലൊക്കേഷൻസ് ഒക്കെ. അപ്പം ഇന്ത്യൻ ഗോൾഡ് കോസ്റ്റും ബ്രിസ്ബെയിനും ക്വീൻസ്ലാൻഡിലെ വേറെ രണ്ടു മൂന്ന് സ്ഥലങ്ങൾ ഓവർ ഓൾ ക്വീൻസ്ലാൻഡ് തന്നെയായിരുന്നു മോസ്റ്റ് ഓഫ് ദ ലൊക്കേഷൻ ഷൂട്ടിംഗ്.
പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മലയാളം റേഡിയോ പ്രക്ഷേപണമായ SBS മലയാളത്തിൽ ഹൗഡി എന്ന കോമഡി ഡ്രാമ സീരീസ് സംവിധാനം ചെയ്ത ജയ് ജനാർദ്ദന്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം ഞാൻ ജോജോ ജോസഫ്.
താങ്കൾ മലയാള സിനിമയിലും പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഈ നമ്മുടെ മലയാള സിനിമയും ഓസ്ട്രേലിയൻ ഫിലിം ഇൻഡസ്ട്രിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം താങ്കൾക്ക് ഫീൽ ചെയ്തോ?
ഉറപ്പായിട്ടും നല്ല വ്യത്യാസമുണ്ട്. പ്രോസും കോൺസ് ഉണ്ട്. നമ്മളെ മലയാള ഇൻഡസ്ട്രി ലോക സിനിമയിൽ തന്നെ ഇപ്പം ഹോളിവുഡും ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പടങ്ങൾ റിലീസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം. ഒത്തിരി ഫെസ്റ്റിവൽസിന് മലയാളം ഇൻഡസ്ട്രിന്ന് സെലക്ടർ മൂവീസും ഇതൊക്കെ പോകുക. അങ്ങനെ മലയാളം ഇൻഡസ്ട്രി ഭയങ്കര ഒരു ഇൻ ടേംസ് ഓഫ് കമ്പയറബിൾ അല്ല ഓസ്ട്രേലിയൻ ഇൻഡസ്ട്രി ആയിട്ട്. ഓസ്ട്രേലിയൻ ഇൻഡസ്ട്രി അത്ര അപ്കമിങ് മാർക്കറ്റാണ്, എന്നാൽ അത്ര ഗ്ലോബൽ റീച്ച് ഉള്ള ഒരു ഇൻഡസ്ട്രി അല്ല. അപ്പം അതാണ് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ്. എന്നാൽ ടെക്നിക്കലി ഓസ്ട്രേലിയൻ ഇൻഡസ്ട്രി ടെക്നീഷ്യൻസും ഒരു ഫിലിമിന്റെ ഔട്ട്പുട്ടും ഒരു മാസിവ് ഡിഫറൻസ് ഉണ്ട്. അത് ബേസിക്കലി എനിക്ക് തോന്നുന്നു നമ്മൾ ഓസ്ട്രേലിയയിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സും ടെക്നോളജീസും ടെക്നീഷ്യൻസും എല്ലാം അത് വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത് അതിന്റെ സിനിമയിലും കാണാനുണ്ട്. അപ്പം ആ ഒരു രീതി പറയുമ്പം ടെക്നിക്കലി ഓസ്ട്രേലിയൻ ഫിലിംസ് എനിക്ക് തോന്നുന്നു ടെക്നിക്കലി മച്ച് ബെറ്റർ ബിക്കോസ് ഓഫ് ദ കൈൻഡ് ഓഫ് റിസോഴ്സസ് ദേ ഹാവ്. പക്ഷേ കമ്മിങ് ബാക്ക് അഗൈൻ ക്രാഫ്റ്റ് സ്കിൽസും വെച്ച് നോക്കുകയാണെങ്കിൽ എസ്പെഷ്യലി നമ്മളെ മലയാളം ഇൻഡസ്ട്രിയിലുള്ള അപ്കമിങ് ആയിട്ടുള്ള യൂത്ത് പിള്ളേര് വെരി ക്രാഫ്റ്റഡ്. അവര് എനിക്ക് തോന്നിയിട്ടുള്ളത് അവര് മച്ച് ബെറ്റർ ദാൻ നമ്മളെ ഓസ്ട്രേലിയയിലെ ടെക്നീഷ്യൻ ഇൻ ടേംസ് ഓഫ് ഞാൻ സ്കില്ലാന്ന് പറയുന്നത്. അപ്പം അപ്പൊ അങ്ങനെ ഡെഫിനറ്റ്ലി ഈ ഒരു പ്രോജക്റ്റിൽ എനിക്ക് അതെല്ലാം യൂസ് ചെയ്യാൻ പറ്റി എന്നുള്ളത് എന്റെ ഒരു ലക്കായിട്ട് വിചാരിക്കുന്നു. കാരണം എനിക്ക് നാട്ടിലെ ടെക്നീഷ്യൻസിനെയും ഇവിടത്തെ ഒരു ഇവിടുത്തെ കാസ്റ്റിംഗ് ക്രൂവിനും വെച്ചൊരു പ്രോജക്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ആക്ച്വലി ഈ ഒരു സീരീസിന്റെ ജോണറിന് പോലെ തന്നെ നമ്മള് ഇതിന് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മൾട്ടി കൾച്ചർ എല്ലാരും കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഇതായിട്ട് തോന്നി. അപ്പം അങ്ങനെ ഒരു ഡിഫറൻസ് ആണ് എനിക്ക് തോന്നുന്നത് രണ്ട് ഇൻഡസ്ട്രിയും തമ്മിൽ.
സ്വാഭാവികമായി രണ്ട് ഇൻഡസ്ട്രിയിലും പ്രവർത്തിച്ച ഒരാളാണ്. അപ്പോൾ ഇനി എന്താണ് ഭാവി പരിപാടികൾ?
ഭാവി പരിപാടികൾ ഈ പറഞ്ഞ പോലെ ഫിലിം മേക്കിംഗ് ആണ് ഇപ്പം ഫുള്ളായിട്ട് ഇറങ്ങി പിടിച്ചിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി. അപ്പം ആസ് ലോങ് ആസ് നല്ല സിനിമകൾ ഉണ്ടാക്കണം അല്ലെങ്കിൽ നല്ല പ്രോജക്റ്റുകൾ ചെയ്യണം എന്നുള്ളൊരു ചിന്തയാണ് മനസ്സിലുള്ളത്. അതിപ്പോ ഓസ്ട്രേലിയയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഉറപ്പായിട്ട് ഒരു മലയാള സിനിമ നല്ലൊരു മലയാള സിനിമ ചെയ്യണമെന്നുണ്ട്. ചെറുതായി തൊട്ട് അതൊരു വലിയ ആഗ്രഹമാണ്. അപ്പം അതിനുവേണ്ടിയാണ് ഇപ്പം നാട്ടിൽ വന്നതും ഡിസ്കഷൻസും കാര്യങ്ങളും ഇതൊക്കെ നടക്കുന്നത്. ഇവൻച്വലി ഓസ്ട്രേലിയയിലും ഉറപ്പായിട്ട് നമ്മളെ ബേസ് അവിടെ ആയതുകൊണ്ട് ഒത്തിരി നെറ്റ്വർക്സും ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഉറപ്പായിട്ട് ഓസ്ട്രേലിയയിൽ ഒരു നല്ലൊരു പ്രോജക്റ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പം ഇമീഡിയറ്റ് ആയിട്ട് ഈ രണ്ട് കാര്യങ്ങളാണ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത്.
ഓക്കെ, വീണ്ടും നമ്മൾ ഈ ഹൗഡിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ ഓസ്ട്രേലിയയിലുള്ളവർക്ക് ഈ ഹൗഡി ഈ സീരീസ് കാണാനുള്ള വഴികൾ എന്തൊക്കെയാണ്? സി ഫൈവിലാണ് ഇത് റിലീസ് ചെയ്തത്, പക്ഷെ ഓസ്ട്രേലിയയിൽ അത് ലഭ്യമാണോ? എനിക്ക് അതിനെ പറ്റി കൂടുതലായിട്ട് അറിയാൻ.
സി ഫൈവ് എന്ന ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം ആണ്. അപ്പം സി ഫൈവ് എല്ലാ രാജ്യത്തും അവരുടെ മൊബൈലുകളില് സി ഫൈവ് ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് അത് അവൈലബിൾ ആണ്. വേൾഡ് വൈഡ് റിലീസ് ഉള്ളതുകൊണ്ട് അപ്പം ഓസ്ട്രേലിയയില് നിങ്ങൾക്ക് മൊബൈലുകൾ ഉണ്ടെങ്കിൽ സി ഫൈവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ ട്രെയിലർ ഫ്രീ ആയിട്ട് കാണാം. എനിക്ക് ഐ ബിലീവ് സിനിമയിൽ ഫ്രീ ആയിട്ട് കാണാൻ പറ്റിയെന്നാണ് ഞാൻ ഇപ്പം ഒരു ദിവസമായിട്ട് അവിടെ നിന്ന് ഫ്രണ്ട്സിന് കിട്ടിയ ഒരു ഇത്. ഇന്ത്യയിലും ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് അതിന് ഒരു ഇയർലി സബ്സ്ക്രിപ്ഷൻ എടുക്കണം, നെറ്റ്ഫ്ലിക്സ് അമേസോൺ പ്രൈം പോലെ. പക്ഷേ നിങ്ങൾക്ക് സി ഫൈ ആപ്പ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഈവൻ ആ ആപ്പിന്റെ ഓൺലൈൻ തിങ് നിങ്ങൾക്ക് എനിക്ക് ഐ ബിലീവ് ലാപ്ടോപ്പിൽ നിന്നും അതേ അക്കൗണ്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സ് പ്രൈം വീഡിയോസ് കാണുന്ന പോലെ സെയിം സംഭവം തന്നെയാണ്. അത് നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ലാപ്ടോപ്പിൽ നിന്നും കയറി അതിന്റെ സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അതിന്റെ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ ഇത് അതിൽ അവൈലബിൾ ആണ് ഉറപ്പായിട്ട്.
ഓക്കെ, അപ്പോൾ ഒത്തിരി സന്തോഷം ജയ ജനാർദ്ദനൻ ഹൗഡി ഡ്രാമ സീരീസുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ പങ്കുവച്ചതിന്, ഒപ്പം സിനിമാ മേഖലയിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനുള്ള ആശംസകളും.
ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കിയപ്പം എസ് ബി സാറിനാണ് ഒത്തിരി ആൾക്കാരിൽ അത് എത്താൻ പറ്റിയതും. യു ഗൈസ് സപ്പോർട്ട് ഹാസ് ബീൻ ക്വൈറ്റ് ഹെൽപ്ഫുൾ ഫോർ മൈ ജേർണി ഓൾസോ. സോ ഐ താങ്ക് യു ഗൈസ് ഫോർ ദ ഗ്രേറ്റ് വർക്ക് ആൻഡ് സപ്പോർട്ട് ആസ് ഓൾവേസ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.